ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് മേഴ്സി ജോൺ ഫിന്നി. കേരളത്തിൽ ദൈവഭക്തരായ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിവാഹം 1992 ജൂൺ മാസം 4-ാം തീയതി നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആദ്യഘട്ടങ്ങളിൽ തന്നെ എനിക്ക് മാരകമായ ജോണ്ടീസ് പിടിപെട്ടു. ഹെപ്പാറ്റൈറ്റിസ് ബി എന്ന് പറയപ്പെടുന്ന ജോണ്ടീസ് ആണ് എനിക്ക് പിടിപെട്ടത്. ലിവറിനെയും ഗോൾ ബ്ലാഡറിനെയും ബാധിച്ച് അബ്ഡോമൻ പെയിൻ, വോമിറ്റിംഗ്, ഇടയ്ക്കിടയ്ക്ക് മയങ്ങി വീഴുന്ന അവസ്ഥ, ഇങ്ങനെ എൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആയ കണ്ടീഷനിലേക്ക് കടന്നു പോകാനിടയായി. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പോഴെൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് HBsAg പോസിറ്റീവ് ആയിരുന്നു എന്ന്. ഡോക്ടേഴ്സ് എത്രയും പെട്ടെന്ന് പറഞ്ഞു, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അബോർട്ട് ചെയ്ത് കളയണം, ഇല്ലായെങ്കിൽ മാതാവിനും അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ഒരു അബ്നോർമൽ കുഞ്ഞായി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന്. എന്നാൽ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കുടുംബമായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അസാധ്യമെന്നൊരു വാക്ക് എൻ്റെ ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ ഇല്ല. അതിനാൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ദൈവദാസന്മാരും മാതാപിതാക്കളും സഹോദരങ്ങളും വിശ്വാസങ്ങളും ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. 9 മാസവും കിടക്കയിൽ തന്നെ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡും എൻ്റെ സഹോദരനും മാറി മാറി എന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയങ്ങളൊക്കെയും എൻ്റെ ലിവറിൻ്റെ എൻസൈംസ് വളരെയധികം കൂടുതലായിരുന്നു. അതിനാൽ വീണ്ടും അവർ എല്ലാ 2 വീക്ക് കൂടുമ്പോഴും വന്ന് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾ ഒരു സൈഡിൽ കുടുംബമായി ദൈവസ്ഥന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവവചനം വായിച്ച് അതിൽ ബലപ്പെട്ട് കർത്താവിൻ്റെ സന്നിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിൽ ഞങ്ങളുടെ സകല കാര്യങ്ങളെയും നമ്മുടെ ഭാരങ്ങളെ തീർക്കുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ 8-ാം അത്ഭുതം എന്ന് പറയട്ടെ, 8-ാം മാസത്തിൽ എൻ്റെ HBsAg നെഗറ്റീവ് ആണ്. സ്വർഗത്തിലെ ദൈവം ഇടാക്കി. എൻ്റെ ദൈവത്താൽ സകലവും സാധ്യമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരാഴ്ചയുടെ മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിന് എൻ്റെ ദൈവത്തിന് 1000 നന്ദികൾ അർപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം 43-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് എന്നെ ഈ സമയങ്ങളിൽ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ വചനങ്ങൾ എന്നെ വളരെയധികം ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഈ സമയങ്ങളിൽ എൻ്റെ ഭർത്താവായ പാസ്റ്റർ ഫിന്നി അബിനേസർ ദൈവത്തോട് ഒരു തീരുമാനമെടുത്തു. എനിക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവും സംഭവിക്കാതിരുന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാമെന്ന്. കാരണം പല സമയങ്ങളിലും ദൈവം തന്നോട് ഇടപെട്ടതാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ. എന്നാൽ ആ സമയങ്ങളൊക്കെയും ഞാൻ തടസ്സം നിന്നുകൊണ്ടിരുന്നു. എന്നാൽ 31 മാർച്ച് 1995 പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺവൈദ്യനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. ഇപ്പോൾ ആ പെൺവൈദ്യന് 13 വയസ്സുണ്ട്. യാതൊരു പ്രയാസം കുഞ്ഞിനില്ല. പൈതലിന് ജൂഡി ഫിന്നി എന്ന് ഞങ്ങൾ പേരിട്ടു. അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ദ ഗോഡ് എന്നാണ്. മോൾക്ക് 40 ദിവസം തികയുമ്പോൾ അടുത്ത പ്രയാസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഭർത്താവിൻ്റെ കൈക്ക് വേദന ആരംഭിച്ചു. താൻ ദൈവസന്നെ എടുത്ത തീരുമാനമൊക്കെ മറന്നു കളഞ്ഞിരുന്നു. വീണ്ടും കുടുംബമായി ജോലി ചെയ്ത് ജീവിക്കാമെന്ന് കരുതി. കൈയുടെ വേദന വർദ്ധിച്ചുകൊണ്ടിരുന്നു. ട്രീറ്റ്മെൻറ്റും കണ്ടിന്യൂ ചെയ്തു. എന്നാൽ യാതൊരു കുറവും ഉണ്ടായില്ല. ഓഫീസിൽ പോകുവാൻ കഴിയുന്നില്ല. യാതൊരുവിധമായ വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ട് താൻ മെഡിസിനെ ആശ്രയിച്ചു ജീവിച്ചു. എന്നാൽ അവിടെയും യാതൊരുവിധമായ കുറവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് ഡോക്ടേഴ്സ് ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നവണ്ണം കൈയുടെ ജോയിൻറ്റിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. സ്റ്റിറോയിഡ് മെഡിസിനാണ് കൊടുത്തത്. മണിക്കൂറുകൾക്ക് ശേഷം തൻ്റെ ഒരു ഫേസിൻ്റെ ഒരു സൈഡ് ലോട്ട് താൻ കോടി ഒരു സൈഡ് കോടി പോയി. നാക്കെല്ലാം പുറത്തു വന്നു. പതുക്കെ അൺകോൺഷ്യസ് സ്റ്റേജിലേക്കായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 2 പ്രശസ്തരായ ന്യൂറോളജിസ്റ്റിൻ്റെ ഒബ്സർവേഷനിൽ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരുന്നു. CT സ്കാൻ, EEG, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. എന്നാൽ അവർ നോക്കുമ്പോഴൊക്കെയും എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ സമയം ഞാൻ കേരളത്തിലായിരുന്നു. എന്നെ ഈ വിവരങ്ങളൊന്നും അവരറിയിച്ചില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഈ സമയം എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരം നൽകി. നിന്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി നിലവിളിക്കുക എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കാതിൽ കേൾക്കാം. പ്രേയറിന് വേണ്ടി എൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളും കടന്നുപോയ സമയത്ത് ആ സമയത്ത് ഭവനത്തിൽ ഞാൻ ഒറ്റയായിരുന്നു. ഞാനും എൻ്റെ കുഞ്ഞു മാത്രമുള്ള ഉള്ളപ്പോൾ നിലത്ത് പാവിരിച്ച് അവിടെ നിലത്ത് കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. എൻ്റെ ഭാരം ആരുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ദൈവം ഞാനും മാത്രമായിരുന്നു എപ്പോഴും സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഒരു സ്നേഹനിധിയായ പിതാവിനോട് എന്ന പോലെ ഞാൻ ദൈവത്തോട് എല്ലാ സമയങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. 24 മണിക്കൂർ ഇങ്ങനെ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് കോൺഷ്യസ് ആയി. എന്നാൽ ഒരു കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുവാണ്, നടക്കുവാൻ കഴിയാതെ ബാലൻസ് ഇല്ലായിരുന്നു. പിന്നീടാണ് അവസാനം എന്നെ യാതൊരു രക്ഷയുമില്ലെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിവരം അറിയിച്ചു. ഉടനെ ഞാൻ ബോംബെക്ക് പോയി. ഹസ്ബൻഡ് അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് വീണ്ടും നിലവിളിച്ചു, ദൈവസന്നിധിയിൽ കിടന്നു. പിന്നീട് ഞാൻ ഡോക്ടേഴ്സിനോട് ഡിസ്ചാർജ് ചോദിച്ച് ഭവനത്തിൽ കൊണ്ടുപോയി. പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ കൊടുക്കുവാനുള്ള ഇഞ്ചക്ഷനുമായി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു എൻ്റെ ഭവനം. അങ്ങനെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്ത പ്രകാരം ഞാൻ ഭവനത്തിലായിരുന്നു ഇഞ്ചക്ഷനുമായിട്ട്. അങ്ങനെ ജീവിതകാലം മുഴുവനും താൻ ആൻറ്റി കൺവൾസീവ് ഡ്രഗ്സ് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തു. ഇതിനിടയ്ക്ക് വീണ്ടും രോഗം മൂർച്ഛിച്ചു. പെട്ടെന്ന് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഇങ്ങനെ വീണ്ടും ദൈവസന്നിധി തീരുമാനമെടുത്തു, കർത്താവേ നീ സൗഖ്യം തരുവാണ്, നിന്റെ വേലയ്ക്ക് വേണ്ടി പോകാമെന്ന്. അപ്പോഴും ഇങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ പൂർണ്ണമായ ഒരു തീരുമാനമായില്ലായിരുന്നു. തൻ്റെ മകൻ അങ്ങനെ മനസ്സ് തീരുമാനമെടുത്തു. അവിടെ ബോംബെയിലുള്ള ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കടന്നു വന്ന് ഞങ്ങളുമായി വചനത്തിൽ കൂടി വളരെയധികം കാര്യങ്ങൾ പങ്കുവെച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ച് ഭവനത്തിൽ കടന്നുപോയി. ദൈവസന്നിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മനുഷ്യരെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ ചെയ്യുവാൻ കഴിയുള്ളൂ. ലോകത്തിലെ വൈദ്യനെക്കാട്ടിൽ നല്ലൊരു വൈദ്യൻ ഇന്ന് നമുക്ക് ജീവിക്കുന്നതിനാൽ ആ ദൈവത്തിൽ തന്നെ ആശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുടുംബമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കരയുവാൻ തുടങ്ങി. ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ട് ഞങ്ങൾ തൻ്റെ മകനെ വിടുതൽ കൊടുത്ത് പതുക്കെ പതുക്കെ അക്കാലിൻ്റെ വിരയിൽ മാറി അത് പെരുവിരലിലേക്ക് ആയി തീർന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ അതും കൊണ്ട് നാട്ടിൽ കടന്നുപോയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം മാറി എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. അങ്ങനെ നാട്ടിൽ കടന്നുപോയി പൈതലുമായി തിരിച്ച് മടങ്ങി വന്ന് ബോംബെയിലേക്ക് കടന്നു വന്നു. ഒരു പെൺകുട്ടിയുമായിട്ട് കുഞ്ഞിനെ നോക്കുവാൻ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഞങ്ങൾ ബോംബെയിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഞങ്ങളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നുള്ള അവസ്ഥകൾ, ഞങ്ങളുടെ സാമ്പത്തികമായി ഞങ്ങൾ രോഗം വന്നിച്ച് സാമ്പത്തികമായി വളരെ തകർച്ചയിലേക്ക് ഞങ്ങൾ അകപ്പെട്ടു. എന്നാൽ ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ എപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. തൻ്റെ മകന് ജോലിക്ക് പോകാൻ കഴിയില്ല, ഞാൻ മാത്രം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ആ സമയങ്ങളിൽ ആ കൊണ്ടുവന്ന പെൺകുട്ടി ഈ കുഞ്ഞിനെ നോക്കിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ കൊണ്ടുവന്ന പെൺകുട്ടി വളരെ അവശ നിലയിൽ താൻ ബെഡിലായിരിക്കുന്ന അവസ്ഥ കണ്ടു. നോക്കിയപ്പോഴേ എനിക്ക് അപ്പോൾ എനിക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കണം, കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ നോക്കണം, എൻ്റെ ഹസ്ബൻഡിനെ നോക്കണം, ജോലി കാര്യങ്ങൾ, വീട്ടിലെ ജോലി, ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ചെയ്യുമ്പോൾ വളരെയധികം ഭാരം എൻ്റെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്നു. എനിക്കെല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കാൻ പലപ്പോഴും കഴിയുമായിരുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടിയെ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴെനിക്ക് അവരുടെ നോക്കുമ്പോൾ അവർ നോക്കിയപ്പോൾ അവിടെ എച്ച് ബി വെറും 4 മില്ലിഗ്രാം എന്ന് ഞങ്ങൾ കണ്ടു. അപ്പോൾ ദൈവം അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞിനെ അവിടെ ആ പെൺപൈതിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അവൾക്ക് ബോൺ മാറിയൊക്കെയും ചെയ്തപ്പോഴാണ് അവിടെ ജീവിതത്തിൽ ആ പെൺകുട്ടി ഒരു ക്യാൻസർ രോഗിയാണെന്ന് മനസ്സിലാവാൻ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു കുട്ടിയാണ് ആ കുട്ടിയെ. പിന്നെ ഞങ്ങൾ തിരിച്ച് അവരെ മാതാപിതാക്കളെ വിളിച്ചറിയിച്ചിട്ട് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത സമയങ്ങളിലും ഇവിടെ ഭർത്താവിനെ നോക്കണം, കുഞ്ഞിനെ നോക്കണം, വളരെയധികം ഭാരങ്ങൾ ജീവിതത്തെ അനുഭവിച്ചു. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൂടുതുകൊണ്ട് ഓരോ ഈ പ്രയാസഘട്ടങ്ങളും തടന്നു പോകാതെ ദൈവം സഹായിച്ചു. എൻ്റെ ദൈവത്തിന് 1000 നന്ദികൾ അർപ്പിക്കുവാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകൾ എത്ര വലുതാണ് എന്നിങ്ങനെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് ഈ സമയങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയൊക്കെയും ചിന്തിച്ചു. ഞാൻ നോർമലായൊരു പെൺകുട്ടിയെ കർത്താവ് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ, ദൈവത്തോടെടുത്ത തീരുമാനം മറികടന്നുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതൊക്കെയും ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ കഷ്ടതകൾ പ്രയാസങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ തരുന്നത് എന്ന് ഓർത്തുകൊണ്ട് ദൈവസന്നെ ഇങ്ങനെ പറയുമായിരുന്നു. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇങ്ങനെ പൂർണ്ണമായൊരു സമയം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഞങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിങ്ങൾ അധ്വാനത്തോടെ നിങ്ങൾ കർത്താവിൻ്റെ സന്നി വേല ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, പൗലോസ് കൂടാരപ്പണി ചെയ്തില്ലേ, എന്തുകൊണ്ട് നമുക്കും അങ്ങനെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന്. അങ്ങനെ തൻ്റെ മകനെ ഞാൻ വിടാതെ വേണം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അവസാനം. അതുകൊണ്ട് തൻ്റെ മകന് പൂർണ്ണമായൊരു വിടുതൽ കിട്ടിയില്ല. അവസാനം ഞാൻ ദൈവമായി ഒരു ഉടമ്പടി ചെയ്തു, എൻ്റെ കർത്താവേ ദൈവമേ നീ എനിക്കൊരു വഴി തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ മകനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വചനം പഠിക്കുവാൻ വേണ്ടി അയക്കുകയും അടിയന് അങ്ങനെ ഭൗതികമായി തൻ്റെ മകനെ സഹായിക്കുകയും കഴിയുമല്ലോ. എന്നാൽ എൻ്റെ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. എനിക്ക് മോയച്ചിൽ ഒമാനിൽ ജോലി ലഭിക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ തൻ്റെ മകൻ വചനം പഠിക്കുവാൻ വേണ്ടി ഡെറാഡൂൺ നിലൻഡിസിൽ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അപ്പോൾ തന്നെ തൻ്റെ മകന് പൂർണ്ണമായ വിടുതൽ ലഭിച്ചു. തന്നെ ജീവിതകാലം മൊത്തം കഴിക്കണമെന്ന് പറഞ്ഞ മെഡിസിൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ വീണ്ടും എൻ്റെ ജീവിതത്തിൽ പറയുവാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ 6 മാസക്കാലമായി ബ്ലീഡിംഗ് ഡിസോർഡറായി ഞാൻ ഭാരപ്പെടുകയായിരുന്നു. ഇങ്ങനെ ദൈവസേന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എന്താണ് വീണ്ടും ഇങ്ങനെ അനുഭവങ്ങൾ കടന്നു വന്ന് ഒന്നിന് പിറകെ ഒന്നായിട്ട് ജീവിതത്തിൻ്റെ അവസ്ഥകൾ കടന്നു വരുന്നത്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഫൈബ്രോയിഡിൻ്റെ അവസ്ഥകളാണ് യുട്രസിലുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഡോക്ടേഴ്സ് ചെറുതാണ് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ വീണ്ടും ബ്ലീഡിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവർ ഡിയാൻസ് ചെയ്ത് നോക്കി, ഹിസ്റ്റോപതോളജി ചെയ്തു. അപ്പോൾ പറഞ്ഞത് ഹോർമോണിൻ്റെ കൊഴുപ്പാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. അങ്ങനെ ഞാൻ അത് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരുന്നു. ഞാൻ വളരെയധികം മാനസികമായി ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് മാറിയെന്നൊരവസ്ഥയിലേക്ക് വീണ്ടും ഞാനിവിടെ USA പ്രദേശത്തിലേക്ക് കടന്നു വരാം, കുടുംബമായി കടന്നു വരാം. ദൈവമായ കർത്താവ് സഹായിച്ചു. ഇനിയുമെങ്കിലും എൻ്റെ വിസ ഞങ്ങൾ കടന്നു വന്ന ആ 2 ആഴ്ചയിൽ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. വളരെയധികം ബ്ലീഡിങ് എനിക്ക് ഉണ്ടായി. പെട്ടെന്ന് ഞാൻ വളരെ ഭാരത്തോടെ ഇങ്ങനെ ഇരുന്നു. ആരോട് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടില്ല. എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ദൈവമായിട്ടാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭാരം വന്നപ്പോൾ ഞങ്ങളുടെ കർത്തൃദാസിയോട് ഞാൻ ഇങ്ങനെ വിവരം വിളിച്ചു പറഞ്ഞു. ഞാനും ദൈവത്തിൻ്റെ ദാസിയുമായി ഒരുമിച്ചിരുന്നു കൊണ്ട് ദൈവസേന ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വയറ്റിൽ ഉണ്ടായിരുന്ന ആ മുഴ പൂർണ്ണമായിട്ട് അത് മാറുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അത് പുറത്തു വന്നു. അങ്ങനെ ആ ബ്ലീഡിങ് നിന്നു. എൻ്റെ ദൈവം എത്ര അത്ഭുതവാനായ കർത്താവാണെന്ന് ജീവിതത്തെ മനസ്സിലാക്കുവാൻ തക്കണം. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ എത്ര പറഞ്ഞാലും തീരെയില്ല. ഇനി പറഞ്ഞാൽ തീരാതെ അത്ഭുതങ്ങൾ, രോഗസൗഖ്യം കർത്താവ് ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി. പ്രിയ ശ്രോതാക്കളെ, എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന് ആശ്വാസപ്രദമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നു.